പരിശുദ്ധനാകുന്നു. നിങ്ങൾക്ക് വേണ്ടി കുത്തുടങ്ങിയപ്പെട്ട ഗുണങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതിരിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുത്തുടങ്ങിയപ്പെട്ട ഗുണങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നിങ്ങൾക്ക് വേണ്ടി കുത്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ നിലയാരോട് കരണ ചെയ്യുന്ന വിശ്വരാജാവെ നിനക്ക് സ്തുതി. പാർശ്വമോ സ്വർഗസ്വരാജ്യങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം പറയണമേ. തിരുവിഷ്ണ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോടിയും ശ്രമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രതീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോദസ്വമുണ്ടെന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മാത്രവും നേക്ക് നിനക്കുള്ളതാവുന്നു. ആ മീൻ പറഞ്ഞ പറയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വ്യക്തിഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഇപ്പോൾ അറിയാമേ നമ്മുടെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മർമ്മ സമയത്തിലും ദൈവം നമ്മളോട് അപേക്ഷിച്ചോളണമേ. ആ മീൻ മോറാനേശ്വര നിന്റെ കർണവാൾ നമുക്ക് അടയ്ക്കരുതേ. കർത്താവ് ഞങ്ങൾ ഭാവികളാവുന്ന നിങ്ങളേറ്റ് പറയും. നിങ്ങളോട് കർണയുണ്ടാവണമേ. കർത്താവേങ്കിലെ മരണഭാവി ഞങ്ങളുടെ മരണമായിക്കൊടുവായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പക്കത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളോട് കർണം ചെയ്യണമേ. ആ മീൻ ഞങ്ങളെ സ്നേഹിക്കുന്ന കർണയുള്ള ദൈവമേ, ഒരു സന്ധ്യ കൂടെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തിരുവചനത്തിനടിപ്പാലും പഠിപ്പാറുന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇതുവരെയും ഞങ്ങളോട് കൂടെ ഇരുന്ന തമ്പുരാനെ തുടർന്നും കൂടെ ഉണ്ടാവണമേ. ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങൾ ഹൃദയങ്ങളെ അവിടുന്ന് നിർമ്മലതുള്ളതാക്കി തീർക്കണമേ. ഞങ്ങളെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ, നന്മകൊണ്ട് നടക്കണമേ. നിന്റെ സ്നേഹം അനുഭവിക്കാൻ തങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ തിരുവചന ധ്യാനമൊക്കെ ഞങ്ങൾ നടത്തുന്നതിൽ കൂടി അത് തുടർച്ചയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പാപികളായി മാറാതെ നന്മയിൽ നിന്നും നന്മയിലേക്കുള്ള വളർച്ചയ്ക്ക് മുഖാന്തരമായി ചെയ്യുന്ന സംഗതിയാക്കണമേ. ഞങ്ങളുടെ കുറവോടെ ക്ഷമിക്കണമേ, കുറ്റങ്ങളെ പരിഹരിക്കണമേ. ഇല്ലാത്ത ജീവിത കൃതിയിലും ഞങ്ങളെ സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി അല്പമായോ അധികമായോ കഷ്ടപ്പെടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവരെയും അവരുടെ എല്ലാ കഷ്ടപ്പാടുകളെ അവിടുന്ന് കാണുകയും കഷ്ടപ്പാടിന് അനുസൃതമായി നന്നോട് നടക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാ കൂട്ടായ്മയും അവിടുന്ന് അവിടുത്തെ നാം മഹത്തനായി തീരുമാനത്തക്കൊണ്ട് സംഗതിയാക്കണമേ. സ്വന്തമായ പെരുമയ്ക്കോ സാർത്ഥതയ്ക്കൊന്നുമായി തീരാതെ അങ്ങയുടെ നാമത്തിനു വേണ്ടി പ്രത്യേക അങ്ങയുടെ അമ്മയായ കന്യാകുമാരി മധ്യസ്ഥതയ്ക്ക് മുഖാന്തരമായി തീരുവാൻ സംഗതിയാക്കണമേ. അങ്ങനെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ ഒന്ന് ആലോചിച്ചു കൊടുക്കാനായിട്ട് നന്ദി. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരിമാരെ, അമ്മമാരെ, എല്ലാവർക്കും ഈ തിരുനാമത്തിൽ വീണ്ടും എന്റെ സ്നേഹം വന്നത് അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ മൂന്ന് അധ്യായങ്ങൾ പിന്നീട് നാലാമത്തെ അധ്യായം പ്രധാനമായിട്ട് ചിന്തിക്കാനാണ് ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം ആദ്യത്തെ ഒന്നും രണ്ട് അധ്യായങ്ങളിലൊക്കെ വളരെ ആഴമായിട്ടുള്ള ആശയങ്ങളും ആഴമായിട്ടുള്ള പഠനങ്ങളും ഉണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് വളരെ താമസിച്ചാണ് ക്ലാസ്സുകളൊക്കെ എടുത്തത്. പക്ഷേ ഇനിയുള്ള ചിന്തകളൊന്നും പ്രാധാന്യം അറിയിക്കുന്ന ചിന്തകളാണെങ്കിൽ തന്നെയും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ ആഴമായിട്ട് പഠനങ്ങളൊന്നുമില്ല. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വായിക്കുമ്പോൾ എളുപ്പമൊന്ന് മനസ്സിലാക്കുവാനും ഒന്നുകൊണ്ട് ഓർത്തിരിക്കുവാനും നമ്മൾ ഒന്ന് ചിന്തിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ് കൊണ്ട്. പ്രധാനമായിട്ട് നാലാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ രണ്ട് ആശയങ്ങളാണ് തെളിയിക്കുന്നത്. ഒന്ന്, ഈ അന്ത്യകാലത്ത് ദുരുപദേഷ്ടാക്കളൊക്കെയും കടന്നു വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് യോഹന്നാൻ ശ്ലീഹ നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ മനസ്സിനോടുള്ള ആഴമായ സ്നേഹത്തിന്റെ ആ ഒരു ശ്രേഷ്ഠമായ തലം വീണ്ടും താൻ ഉദ്ധരിക്കുക. നമുക്കറിയാം അതിന്റെ ഒന്നും രണ്ടും മൂന്നും അധ്യായങ്ങളിലൊക്കെ ഈ സെയിം ആശയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വിവിധ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഈ നാലാം അധ്യായത്തിലും അത് സെയിം ആശയം തന്നെയാണ്. അതുകൊണ്ട് പൊതുവായിട്ടൊന്നും ചിന്തിക്കാവുന്നതല്ല. ഒരു പക്ഷെ ആവർത്തന വിരുദ്ധമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും എടുക്കത്തുള്ളൂ. വളരെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് ഉള്ളവയോ എന്ന് ചോദന ചെയ്യുക. ദൈവാത്മാവിന് ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജനത്തിൽ വന്നു സ്വീകരിക്കുന്ന ആത്മാക്കുകയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു വിധിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ നിന്നുള്ളവരെക്കാൾ വലിയവനല്ല. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായിട്ട് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് നൽകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് കടക്കുന്നത് പറയുന്നത്. നമുക്കറിയൂ ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ഒരു ആശയം അത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ യേശുനാമത്തിലേക്ക് നമ്മളെ ഓർപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ നമ്മൾ ഈ യോഹന്നാന്റെ ലേഖനത്തിൽ കള്ളപ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പൗലോസ്ലീഗായും ഇതേ കള്ളപ്രവാചകൻ എന്നുള്ള പദം ഉദ്ധരിക്കുന്നില്ലെങ്കിൽ പോലും ഈ അദ്ദേഹം പദവാചകം പറയുന്നത് ദുരുപദേശാക്കൾ പല ലേഖനങ്ങളിലും അദ്ദേഹം വളരെ പ്രാധാന്യത്തോടെ ദുരുപദേശാക്കളാണ്. പല ലേഖനങ്ങൾ പൗലോസ്ലീഗ് എഴുതുന്നത് പോലും ഈ ദുരു ഉപദേശാക്കൾക്ക് എതിരായിട്ടുള്ളതാണ് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് വളരെ സംശയമില്ലാത്ത കാര്യമാണ്. വാസ്തവത്തിൽ നമുക്കറിയാം ഈ വേദോത്സവം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആരംഭത്തിൽ തന്നെ മുതല് എന്താ ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന അർത്ഥമുണ്ടായി. കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക തൊഴിലൊന്നുമല്ല. ഒരു തൊഴിൽ ഒരു നമ്മളിപ്പോ ആത്മമേഖല അച്ഛന്മാരെന്നോ തിരുവനന്തപുരം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് പാസ്റ്റർമാരെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു 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 ഇതല്ല. ഇതെന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ തിന്മ ചിന്തിച്ച് ജീവിതം തിന്മയുടെ നന്ദി കേട്ട് മറ്റുള്ളവരെയും ആ തിന്മയിലേക്കും ദൈവത്തിന്റെ പ്രാധാന്യം വിരുദ്ധമായിട്ട് ആളുകളെ നയിക്കുന്ന ആളുകളൊക്കെ കള്ളപ്രവാചകന്മാരാണ്. അല്ലാതെ ഇതിന് പ്രത്യേക പദവിയൊന്നുമില്ല. അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആളുകളെ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ട് മറ്റുള്ള ആളുകളെയും ആ ഒരു ഭാവിയിൽ നയിക്കുന്നവരൊക്കെ കള്ളപ്രവാചകന്മാരാണ്. നമുക്കറിയാം ആദ്യത്തെ കള്ളപ്രവാചകനാണെന്ന് ചോദിച്ചാൽ ഇവർ പടി കൂടാതെ പറയാനായിട്ട് കഴിയും. പിന്നെ സാത്താനാണ് അല്ലേ ആദ്യത്തെ കള്ളപ്രവാചകൻ? എന്താണ് ദൈവകുമാരന് ആദാമിനെ കൊവ്വാഴിക്കും ചെയ്യേണ്ട ചില കാര്യങ്ങളും ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങളെ പറ്റി വളരെ വ്യക്തമായിട്ട് നിയമങ്ങൾ കൊടുത്തു. പക്ഷേ പിശാച് കടന്നു വരുന്നു. പിശാച് കടന്നു വന്നിട്ട് വളരെ നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്, ദൈവമാകും എന്നും പറഞ്ഞുകൊണ്ട് ദൈവമാകും ദൈവത്തിന്റെ പേരിടിച്ച് താഴ്ത്തുകയോ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് അന്യനായിട്ടുള്ള വ്യക്തിയാണെന്നൊന്നും അല്ല പറഞ്ഞത്. ദൈവിക കാര്യം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ദൈവമാകും, ഒരു കുഴപ്പവും ഇല്ല, ദൈവത്തെ പോലെയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എളുപ്പ വഴി കാണിച്ചു കൊടുത്തു. നമുക്കറിയാം അതിന്റെ പ്രതിഫലങ്ങളൊക്കെ നമുക്കറിയാം എന്താ സംഭവിക്കുന്നുള്ളത്. അപ്പം ഈ കള്ളപ്രവാചകന്റെ എല്ലാ പരിപാടികളും തന്നെയാണ് ദൈവത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ പാതകളെ തള്ളിവിടുന്ന ആളുകളാണ് കള്ളപ്രവാചകൻ. അത് എന്തുകൊണ്ട്? സൃഷ്ടിയുടെ ആരംഭത്തിലുകൊണ്ട്, നമ്മൾ നിൽക്കുന്ന സമൂഹത്തിലുണ്ട്, നമ്മളുമായിട്ട് സംസാരിക്കുന്നവരിലുമുണ്ട്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും ചില സമയങ്ങളിൽ ഈ കള്ളപ്രവാചകനൊക്കെ ചില ചിന്തയുടെ രൂപത്തിലും ചില സംശയത്തിന്റെ രൂപത്തിലും ഒക്കെ ഇത് രൂപപ്പെട്ടെന്ന് വരും. ഒത്തിരിയേറെ നമ്മൾ കാണുന്നത് കള്ളപ്രവാചകം. അപ്പൊ നമ്മൾ ഈ യോഹന്നാൻ സ്ലീഹ ഈ ലേഖനം എഴുതുമ്പോഴും വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് യോഹന്നാൻ സ്ലീഹ ഈ ലേഖനം നമ്മൾ ഓർപ്പിക്കുന്നത്. കാരണം നമുക്കെപ്പോഴും ഈ കള്ളപ്രവാചകന്റെ ഈ സിനിമ ഉണ്ടെന്നുള്ളതാണ്. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ അത് ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് വരികയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വരുന്നത്. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവരാണോ എന്ന് ചോദന ചെയ്ത് ഇതുവരെ പ്രശ്നമല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഒരു ചോദന എന്ത്? ഇതിനെ വിവേചിക്കാനായിട്ട് എങ്ങനെ വിവേചിക്കാൻ പറ്റുന്നത്? ഇന്ന് ആത്മീയ ലോകത്തിൽ ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ശരിയും തെറ്റും വിവേചിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആത്മീയ തലത്തില് പല ആളുകളും ഈ ദൈവത്തിന്റെ പേരിൽ വിളിക്കുന്ന പ്രകൃതി പോകുന്നതിന് കാരണം എന്താണെന്നറിയാം? അവർക്കൊരു ഹൃദയത്തിന്റെ ഉള്ളിൽ വിവേചന ശക്തി ഇല്ലെന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു സംഗതിയാണ് ഈ ശരിയും തെറ്റും തിരിച്ചറിയത്തം കൊണ്ടുള്ള ഒരു വിവേചന ശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മള് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മളത് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലൊക്കെ ആയിട്ടില്ലേ, ഈ കള്ളപ്രസ എന്റെ പേരൊക്കെ എടുത്ത് അനേകം വരും അങ്ങനെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് വളരെ പ്രതിസന്ധി പറഞ്ഞ ഒരു സംഗതി തന്നെയാണ്. കാരണം ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഇതുമായിട്ട് ചേർന്ന് വായിക്കുന്ന ഉദ്ദേശിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം സദൃശ്യവാക്യങ്ങൾ 14:15 സദൃശ്യവാക്യങ്ങൾ 14:15
അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു.
ഒന്നുകൂടെ വായിച്ച് അല്പബുദ്ധി
ഏത് വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളും.
അല്പബുദ്ധി ഏത്? അപ്പം നമ്മുടെ നമ്മുടെ കഴിവ് അവിടെയാണ്. കാരണം ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോഴും ലോകത്തിലുണ്ട്. പക്ഷെ നമ്മൾ അല്പബുദ്ധി ഉള്ളവരായി തീർന്നു കഴിഞ്ഞാല് നമ്മൾ എത്രയും പെട്ടെന്ന് ആ കള്ളപ്രവാചകം പറഞ്ഞ വാക്കിൽ കുടുങ്ങിപ്പോകുന്ന പറയുന്നത്. കള്ളപ്രവാചകന്മാരും ദുരുപദേശങ്ങൾ ഒത്തിരിയുണ്ട് നമ്മുടെ ചുറ്റും. പക്ഷെ അത് വിവേചിച്ചറിയപ്പെട്ടവണ് ഒരു ആത്മാവിനെ നമ്മൾ ക്രമീകരിക്കണം. പക്ഷെ അന്നൊരു ആത്മാവിനെ ക്രമീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അപജയം തന്നെയാണ്. എങ്ങനെയാണ് ഈ കള്ളപ്രവാചകന്മാരെയൊക്കെ വിളിക്കുമ്പോൾ പോകാതിരിക്കുന്നത്? അതിനാണ് ആത്മീയതയിൽ അധിഷ്ഠിതമായ വിശ്വാസം നമുക്ക് ഉണ്ടാകുമെന്ന് പറയുന്ന അതിലാണ്. നമ്മളൊക്കെ പഠിച്ചു വന്ന ജനിച്ചു വന്ന ആധ്യാത്മികതയുടെ അടിയോളം ഉറപ്പും വിശ്വാസം നമ്മളിൽ ഉണ്ടാകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ പല ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്ന ആളുകൾ ആരാന്നറിയാവോ? ഈ വിശ്വാസത്തിൽ ആണല്ലാത്തവർ. അവർ പറയും വലിയ വിശ്വാസം ആ ഭക്തി, ആ ഭക്തിക്ക് വേണ്ടി പോയെന്ന് പറയും. പക്ഷെ വിശ്വാസത്തിൽ ആണമുള്ള ആളൊന്നും ഒരിക്കൽ തെറ്റിപ്പോകുന്നില്ല. പല അത്ഭുതങ്ങളുടെ പിന്നിലും ലോകസൗഖ്യം തരാമെന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നില്ലേ അപ്പനാണെങ്കിൽ ചത്തു പോകുന്നു, അല്ലെ അപകടം പറ്റുന്നു, അല്ലെ കഷ്ടനാളം വരുമെന്നു, വിടുതൽ തരാമെന്നും ഒക്കെ പലരും ഒക്കെ വിളിക്കും നമ്മളെ. പക്ഷെ ഈ ഏറ്റവും കൂടുതൽ പോകുന്നവരാരാണെന്നറിയാമോ? ഈ യാതൊരു ആത്മീയ അടിസ്ഥാനം, ആത്മീയ അടിസ്ഥാനമുള്ളവരൊക്കെ അവരെ ഓടിച്ചു വിടുമ്പോൾ. ഇത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതി ഒക്കെ തന്നെയാണ്. ഇത് സെയിം കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ വലിയൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ് ദൈവത്തിന്റെ പേരില് ഹിന്ദുമാത്രം കൊള്ളനിലാകരണം നടത്തുന്നു എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലോകാവസാനത്തെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. എന്തിനാ സൂക്ഷിക്കേണ്ടത്? എന്റെ പേരും പറഞ്ഞുകൊണ്ട് അനേകർ വരും, അനേകർ അധൈര്യമൊന്നും ഞാൻ ഈ പിന്നെ ഇതുപോലെ തന്നെ ഇന്റർനെറ്റിൽ ഇങ്ങനെ വാച്ച് ചെയ്യപ്പെടുന്ന സങ്കടം വരും. ഒരു 10, 35, 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു 10, 15 വയസ്സ് നിങ്ങളെ കണ്ടു പറഞ്ഞായിരിക്കും റപ്പ റപ്പ രാവേ റപ്പ റപ്പ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആളുകളെ പറയാൻ ഇത് പറഞ്ഞ അന്യഭാഷയാണ് പറയുന്നത്. എന്നിട്ട് അതിന് അഴിയില് നാനാജാതി മതസ്ഥരെ എന്തൊരു മോശമായിട്ടാണ് ഈ കമന്റ് എഴുതിയിരിക്കുന്നത്. ഇതാണോ ക്രിസ്ത്യാനികളുടെ ദൈവം? ഇങ്ങനെയാണോ ഇത്? ഏത് ഭാഷയാണ് ക്രിസ്തുവിന്റെ ആൾക്കാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് പലരും അതിനെ അതിന് വിമർശിക്കുന്നത്. വാസ്തവത്തിൽ ഈ ക്രിസ്തുവിന്റെ പേരിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് ചെയ്യുമ്പോഴും ചില ഒരു വട്ടം നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഇത് വിമർശിക്കും. ഇത് ശരിക്കും പൗലോസ് ഇവരൊക്കെ ചെയ്തു എന്താണെന്ന് അറിയാമോ? ഇവരെ ഈ സ്ഥിരാക്കമാണ് ചെയ്തത്. ഇതിനെ എതിർത്ത് തന്നെ വളരെ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ആവശ്യമാണ്. നമ്മളല്ല ഒരു വിഭാഗത്തെ എതിർക്കുകയോ അവർ വ്യക്തിപരമായിട്ട് ആളുകളെ എതിർത്തതല്ല. പിന്നെ ആശയങ്ങൾ നമ്മൾ എതിർത്തിനെ മതിയാവുള്ളൂ. അത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരെ പറഞ്ഞ് ഇളക്കിക്കൊണ്ട് ബഹളം നടത്തി ദൈവമാ പരിശുദ്ധാത്മാവ ലോകസൗഖ്യമാ പ്രാർത്ഥനയാ എന്നൊക്കെ പറഞ്ഞ് എന്ത് മാത്രം വാസ്തവത്തിൽ യേശു ക്രിസ്തുവിന്റെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ഞാൻ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ കഷ്ടതയിൽ കൂടി ഉരുത്തിൽ കൂടി ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പൊടിത്തരങ്ങൾ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന മനുഷ്യനെ മറ്റൊരു ലോകത്തിനകത്ത് ആക്കിത്തീർക്കുകയല്ലേ ഇന്ന് ചെയ്യുന്നത്. അത് വാസ്തവം നിങ്ങൾ ഇത് ചെയ്യുന്നവർ ചിലപ്പം അവര് പോലും അറിയുന്നില്ലായിരിക്കാം. ഇതൊക്കെ ഒരു ഒരു അന്തിമൃത്തുവിന്റെ അതിലും പോലും അറിയാതായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ലെന്ന് ധരിച്ചുകൊണ്ടായിരിക്കും അവരൊക്കെ ചെയ്യുന്നത്. ഞാൻ കുറ്റം പറയുന്നുള്ളൂ. പക്ഷെ അത് ഈ അവരും അത് ചെയ്യുന്നത് ഇനി ആഴമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഹൃദയത്തിൽ ആഴമായ ഒരു കഴിവും എന്താണ് ക്രിസ്തു പഠിപ്പിച്ചതെന്നും അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ വിശ്വാസം, എങ്ങനെയാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത്, കർത്താവ് കുറിച്ച് എങ്ങനെയാണെന്ന് ഒക്കെ നമ്മളൊന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും അല്ലെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളവരുടെ ഉപദേശങ്ങളെങ്കിലും കേട്ട് നമ്മൾ വിശ്വസിച്ചേ നമുക്കൊന്നും അത്രയോ ഒന്നും ആഴമായിട്ട് ഈ പഠിച്ച് മനസ്സിലാക്കാനുള്ള സമയ സന്ദർഭമൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ അത് പഠിച്ചിട്ടുള്ളവരുടെയെങ്കിലും കണ്ടു കേട്ട് നമ്മൾ തീരുമാനത്തിലൊക്കെ അല്ല. നമ്മൾ ഇപ്പൊ ഈ ആരെങ്കിലുമൊക്കെ ഇന്നലെയും അവിടെ ഇവിടെയൊക്കെ തീരുമാനം പറഞ്ഞ വാർത്തകളിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് കടങ്ങി പോകേണ്ടവരാണോ നമ്മള്? അപ്പൊ നമുക്ക് ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ അവര് പക്ഷെ ദൈവത്തിൽ ക്രിസ്തുവിനെ ഒന്നും തുടച്ചു തുടച്ചൊന്നും അല്ലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയോ അത് അപമാനമായി തീർന്നു എന്നുള്ളത് അത് അവരും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇത് എന്നും ഉണ്ട്, ഇത് പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ നടക്കും. പല നാട്ടിലെ അന്തിക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ഇതൊരു ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിലായിരിക്കും നടക്കുന്നത്. പക്ഷെ എന്നാലും അത് ദൈവീകതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചില ക്രമീകരണം തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ അത് ഏതാത്മാവിനെയും ഏതാത്മാവിനെയും നിങ്ങൾ വിശ്വസിക്കരുതെന്ന് വളരെ സന്നിഗ്ധമായിട്ടാണ് അവർ പറഞ്ഞത്. ഏതാത്മാവിനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ എളകാനുള്ളതല്ല നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ നമുക്കൊരു അടിസ്ഥാനമായ നമ്മൾ കൈമാറി വന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു ബേസ് അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ആരെങ്കിലും ധരിക്കുന്നുണ്ടോ ജീവിതത്തിന്റെ വല്ലാനുള്ളതൊക്കെ മാറുമെന്നും അല്ലെങ്കിൽ എന്തോ ഒന്ന് സന്തോഷം നിൽക്കുന്നു? ഒന്നുമില്ല. എല്ലാ മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത് എത്ര നല്ല മനുഷ്യർക്കാണെങ്കിലും ഏറ്റവും നല്ല മനുഷ്യർക്കാർ കൂടുതൽ കഷ്ടകാലങ്ങൾ പ്രയാസങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ. എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ വിശ്വാസത്തിൽ അടിയുറം പോകുന്ന ആളുകളൊക്കെ അത് അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു പറഞ്ഞത് പറയാതെ കുറ്റം പറയാതെ പക്ഷേ എനിക്ക് പറയാൻ എനിക്കൊന്നും അത്രയും വേണ്ടി പറ്റുമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ നല്ല അടിസ്ഥാനമുള്ള ആളുകളൊക്കെ വെറുതെ പോകാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രയാസത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വിധി ആശ്രയിക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ ഇങ്ങനെയുള്ള പാതയിലും അല്ലെങ്കിൽ ആരെങ്കിലും എന്ന് പറയുമ്പോഴത്തേക്ക് ഇട്ടു പോകുന്നതല്ല. എനിക്ക് ഓർമ്മയുള്ള ഒരു സംഗതി, നമുക്കറിയാം ഡോക്ടർ ബി ബാബുപോള് അദ്ദേഹം ഒരു വൈദികന്റെ മകനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതിനേക്കാൾ ഉപരി കേരളത്തിൽ അറിയപ്പെട്ട IAS ഉദ്യോഗസ്ഥനാണ് ഡി ബാബു. അത് ഒത്തിരി ലേഖനങ്ങൾ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അറിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മണി ക്യാൻസർ വന്ന് മരിച്ചാന്നുള്ള കാര്യം ഒരുപക്ഷെ പലതൊക്കെ അറിയാമായിരിക്കാം. അങ്ങനെ ഈ ക്യാൻസർ വന്ന അവസരത്തിൽ ഒത്തിരി ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. എന്നിട്ട് ഇങ്ങനെ ഹിന്ദുക്കളുണ്ട്, പല ജാതിയുള്ള ആളുകളും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാം ജാതിപ്പെട്ട ആളുകളും. എന്നാൽ ചില മനുഷ്യരവിടെ പറഞ്ഞത് ഇപ്പം ഈ സ്ത്രീ മരിക്കാതെ രക്ഷപ്പെടും, ഞങ്ങൾ മരണമെന്ന കളിയെന്നുള്ളത് ചെയ്താലേ പിള്ളേർക്ക് പറ്റും. മൊത്തത്തിൽ അവര് വളരെ ക്യാൻസർ ബാധിച്ച അതിന്റെ വേദനയൊക്കെ കഠിനമായിട്ട് അനുഭവിക്കുന്ന അവസരത്തില് അന്നേരം വന്ന് ബോധമാക്കി മറ്റൊരു തലത്തിലേക്ക് അവരെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം അങ്ങനെ ഒത്തിരി നടക്കുന്നുണ്ട്. അത് പക്ഷെ അദ്ദേഹം വിശ്വാസത്തിൽ ആ സ്ത്രീ വിശ്വാസം ഉറപ്പുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു വിശ്വാസം നിലനിർത്താൻ എനിക്ക് ആഗ്രഹം. ഇനി മരിച്ചാലും കാര്യമില്ല, ഞാൻ അങ്ങനെ ഒരുങ്ങി മരിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹവും അങ്ങനെ പറഞ്ഞു ബാബുപോളും. ഞാൻ ഓർത്തതാണ് വിശ്വാസത്തിന്റെ ഒരു മഹത്വം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതിൽ പോയവർ ആരും മരിക്കാൻ പാടില്ലല്ലോ. പക്ഷെ എത്രയോ പേര് അതിനേക്കാൾ ഗതികെട്ട ക്യാൻസർ വന്നു ഇന്ത്യ ഇടിച്ചു ഒക്കെ മരിച്ചു പോകുന്നു, അവരാരും മരിക്കരുതായിരുന്നു. ഞാൻ അവരെ ജഡ്ജ് ചെയ്യുകയോ മോശമായിട്ട് കുറ്റപ്പെടുത്തൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തി തെറ്റിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു ആരോഗ്യകരമായ വിശ്വാസത്തിന് ചേർന്ന സംഗതി അല്ല. അത് പാപമാണ്, അത് ദൈവദോഷമാണ്. കാരണം മുറിവുള്ള മനുഷ്യന്റെ വീടുകളിൽ പോയി അത് സ്വന്തം ലാഭം കണ്ടെത്താനായിട്ട് അവരെ മാറ്റി അങ്ങനെ എത്രയോ പേര് എന്നിട്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. എനിക്കറിയാം നമ്മൾ ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ അതിഭീകരമായ രോഗം വന്ന് മരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ഡോക്ടർമാർ പോലും ഇനി ഒന്നും ചെയ്യേണ്ട, വെന്റിലേറ്ററിൽ എടുത്തോ കഴിഞ്ഞു എന്ന് പറഞ്ഞ കേസുകൾ വരെ വൈദികരോ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ആളുകൾ ചേർന്ന് അത് വൈദികർ മാത്രമൊന്നുമല്ല അതിനേരായ ആളുകൾ പള്ളികളിൽ ചേർന്ന് പാസ്റ്റർ അത് പാസ്റ്റ് രക്ഷപ്പെടുത്തിട്ടുള്ള ഇഷ്ടം പോലെ അസാധ്യമായ കേസുകൾ എനിക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. ഇത് എവിടെയും പോയിട്ടാണോ? ഒന്നുമല്ല. ദൈവം എന്ന് പറയാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ഒരാൾ മരിച്ചിട്ട് ദൈവത്തിന് ഇഷ്ടക്കെന്ന് പറയാൻ നടക്കത്തൊന്നുമില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്, നമ്മൾ തിരിച്ചറിയാന്നുള്ളതേ ഉള്ളു. ചില പ്രയാസമായിരിക്കും ഉൾക്കൊള്ളാൻ, പക്ഷേ അത് നമ്മളെ മനസ്സിലാക്കാതെ മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാം ചെയ്യാനൊന്നുമില്ല. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർ തന്നെ അത് അറിയുമ്പോൾ എനിക്ക് സംശയമാണ്. അല്ലെങ്കിൽ അവരുടെ ദൈവം ക്ഷമിക്കട്ടെ. പക്ഷെ അത് എവിടെയോ അവരുപോലും അറിയാത്ത കർത്താവ് യോഹന്നാനോട് പറഞ്ഞതുപോലെ ശമരിയക്കാരെ തന്നെ സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് എന്നെ ഇഷ്ടമുണ്ടോ ഞാൻ പറയുന്നൊരു ഉപദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയാവ് ഈയും ഗന്ധവും പറഞ്ഞ് നശിപ്പിച്ചതുപോലെ ഈ ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ചേരെ. ഉടനെ കർത്താവ് പറയുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഏത് ആത്മാവിന്റെ അധീനതെന്ന് നീ അറിയുന്നില്ല. പക്ഷെ ഇവിടുത്തെ അതുതന്നെയായിരിക്കും പ്രശ്നം, അവരെ ഭരിക്കുന്ന ആത്മാവിന്റെ അധീനത എന്താണെന്ന് അറിയുന്നില്ല. അത് ഇത് സംഭവിച്ചു വരുന്ന അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ഏത് കാര്യത്തിന് ആര് നിങ്ങൾ ഉപദേശിക്കാൻ വന്നാലും ആ ഉപദേശിക്കുന്ന ആളുകളുടെ പിന്നിലുള്ള ആത്മാവെന്നൊന്നും ചിന്തിച്ചതിന് ശേഷം അത് ശോധന ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ശോധന, ആ ഒരു വിവേകം, ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും വേണം ഇതൊക്കെ മനസ്സിലാക്കത്തക്കവണ്ണമുള്ള ഒരു ആത്മീയ പൈതൃകം. അത് കാത്തു സൂക്ഷിക്കാനായിട്ട് നേടിയെടുക്കാൻ അതിന് കഷ്ടപ്പെട്ട് ഒരു ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ ഒരു ഞായറാഴ്ച പള്ളിയിലും പോയി അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ആഴ്ചയിലും പോയി കുരിശിന്റെ കുർബാന കൊള്ളുന്നതും ഒക്കെ ആണ് ഓർത്തഡോക്സി എന്നൊരു ധാരണ. ഒരിക്കലും അല്ല കേട്ടോ, അതൊന്നും ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഓർത്തഡോക്സി എന്ന് പറയുന്നത് ഒരു തികഞ്ഞ ആധ്യാത്മിക ജീവിത ശൈലി, വാസ്തവത്തിൽ ഒരു സന്യാസിമാരെ പോലുള്ള ജീവിത ശൈലി തന്നെയാണ് യഥാർത്ഥ ഓർത്തഡോക്സിന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതം പാടില്ലെന്നുള്ള പറഞ്ഞത്, ഒരു യോഗി ജീവിക്കുന്ന ആ ഒരു വിശുദ്ധിയോട് നിർമ്മലതയോട് നമുക്കൊന്ന് ഒരു ലോകം ജീവിക്കുമ്പോൾ അത്ര പൂർണ്ണമായിട്ടൊന്നും സാധിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു അഭിനിവേശം നമ്മളിലുണ്ടാവണം, അങ്ങനെ ഒരു ജീവിക്കണം എന്നുള്ളൊരു താല്പര്യം നമുക്ക്, അതാണ് ശരിക്കും ഓർത്തഡോക്സി എന്ന് പറയുന്നത്. നമ്മൾ തുറന്ന് വായിക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ആ ഒരു ലൈഫ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ഈ സഭ കൽപ്പിച്ചിട്ടുള്ള ഈ നോമ്പും ഉപവാസങ്ങളും ഒക്കെ നമ്മൾ പാലിക്കണം. സഭയുടെ 5 നോമ്പുകളും അതുപോലെ ബുധനാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലുള്ള നോമ്പും ഉപവാസങ്ങളും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് തന്നെ ഉള്ള സഭയെന്താണെന്ന് അറിയുന്നത്. അല്ലാത്തവർ പറയും ഇപ്പോ ഈ സഭയിൽ നിന്ന് ഇത്രയും ആൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്ങനെ കിട്ടാനാ? അങ്ങനെ ഒന്നിനെ കണ്ടറിയുമ്പോഴല്ലേ, അതെന്താ തൊടുമ്പോഴല്ലേ, അതിനെ കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴല്ലേ കർത്താവിനെ കാണാൻ വേണ്ടി ശിഷ്യന്മാർ വന്നപ്പോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വന്ന് കാണുവേ. അകലെ നിന്ന് ക്രിസ്തുവിനെ വിശദീകരിക്കുന്നതല്ല ചെന്ന് കാണുക. ചെന്ന് കണ്ട ശിഷ്യന്മാര് കർത്താവിനെ പറ്റി പറഞ്ഞപ്പോഴല്ലേ ലോകം മുഴുവൻ എന്താണ് കർത്താവ് നിറഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെ കർത്താവിനെ അറിയുന്നത്. അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ കർത്താവിനെ കണ്ടും തൊട്ടും അറിയുന്ന സാധ്യതകളാണ്. അപ്പം പക്ഷെ അതൊക്കെ നമ്മള് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സാധ്യത ശരിക്കും തെളിവോടെ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ ജീവിതത്തിനും ദുഷ്ടകളൊക്കെ പാലിക്കണം. അത് പാലിക്കാതിരുന്നിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? അപ്പൊ നമുക്കത് സാധിച്ചില്ലെങ്കിൽ അത് പാലിച്ച് അനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതിയെന്നേ, വിമർശിക്കാം. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിലുണ്ട്, തൊട്ട് കണ്ട് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അപ്പം ആ ഒരു ജീവിത ശൈലി ക്രിയേറ്റിട്ട് മാത്രമേ എന്താണ് വിശ്വാസം എന്ന സമയം നമുക്ക് അറിയത്തുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ പഠിപ്പുള്ള വിശ്വത്തോടുകൂടി ജീവിച്ച ആളുകളൊക്കെ ജീവിതത്തിൽ എന്ത് പ്രതിബന്ധങ്ങളും, അതുകൊണ്ടല്ലേ പരിവർത്തിന് വേണ്ടി ലോകത്തിന്റെ മൂർധന്യാവസ്ഥയിലും അവ ദൈവം തന്നെ എടുത്തോട്ടെന്ന് പറഞ്ഞ് മരിക്കാനായിട്ട് ഒരുക്കിയത്, പൗലോസിലേക്ക് മരിക്കാനായിട്ട് ഒരുക്കി കർത്താവിന് വേണ്ടി. എന്തിനു വേണ്ടിട്ടാണ്? കാരണം അത്ര മാത്രം ആ ആത്മീയ നിറവ് ഹൃദയത്തിൽ പൂർണ്ണമായതുകൊണ്ടാണ്. അല്ലെ വിടുതലിന് വേണ്ടി ഓടി നടത്തുവോ? രക്ഷയ്ക്കൊന്നും പോയില്ല, സന്തോഷത്തോടെ. നമുക്കൊന്നും ഈ പറയാനുള്ളതല്ലാതെ, ഈ പറഞ്ഞ ഇരിക്കും നമുക്കൊക്കെ പറയാനുള്ളതല്ലാതെ നമുക്കതെല്ലാം എത്തിച്ചേരാൻ പ്രയാസമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളെ ഒന്ന് പിന്തുടരുകയും ചെയ്യുന്നതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം. അല്ലാതെ അതിന് വിരുദ്ധമായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് അതിന്റെ പിന്നാലെ പോകുന്നതാണോ ശക്തിയിലുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കൊണ്ട് കാര്യമാണ്, ദൈവമേ ഈ ദുഷ്ടതയുടെ ആത്മാവിനെ തിരിച്ചറിയത്തക്കവണ്ണം ഒരു ബോധം എനിക്ക് നൽകണമേ. അത് ഫലത്തിൽ ഇല്ലാതെ പോകുന്നതാണ്, അവിടെ ഇവിടെയും ഗത്യന്തരമില്ലാതെ. ഈ പറയുന്ന എനിക്ക് ഒത്തിരി ആളുകളെ അറിയാം. ഈ കോഴ്സ് ആളുകളുടെ ആളുടെങ്കിലും ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പോയ ഒരു വ്യക്തിയോട് സംസാരിച്ചു, അതൊരു വസ്തു നാട്ടിലൊരു പള്ളിയുടെ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞ ഒരു സംഗതിയാണ്, അവരുടെ തന്നെ ആൾക്കാർ ഇങ്ങനെ ഇടം കൂടുതൽ വന്നിട്ട് കളിപ്പിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായത് ഈ അത് നമ്മളെക്കാളിലൊക്കെ എത്രയോ എഫോർട്ടാ. ഞാനത് വിഷയത്തിലൊന്ന് കണക്കി ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം ഈ നേരത്തെ ഇതൊക്കെ പറഞ്ഞ സംഗീതങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഓരോന്നും ആര് നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ ഉള്ളിലുള്ളിൽ ബോധം വേണം. ദൈവമേ നന്മയും ആത്മാവിൽ ദൈവത്തിനുള്ളതിനെ തിരിച്ചറിയത്തക്കവണ്ണമുള്ള ഒരു വിവേകം തിരിച്ചറിയിച്ച് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ അത് തന്നെയാണ് ഈ മനസ്സിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. തുറന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ഇതിനാൽ അറിയാം. ഏറ്റവും ജനത്തിൽ നിന്ന് വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത് നമുക്ക് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന്, ഏത് ക്രിസ്തുവിന്റെ ആത്മാവ് അല്ല, അത് ഏത് ക്രിസ്തുവിന്റെ ആത്മാവും അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോ തന്നെ ലോകത്തിലുണ്ട്, ഏത് ക്രിസ്തുവിന്റെ ആത്മാവ്. നമുക്കറിയാം ഇന്ന് ഈ പിശാചിന്റെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് അല്ലെ. ആന്റി ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു പള്ളികൾ, അവരുടെ പള്ളികളും ഒക്കെ ഒരുപാടുണ്ട്. നമുക്കറിയാം ഇവിടെ നോക്കിയാലും അറിയാം ചില കാതിൽ അത് വിട്ട് ഇത് വിട്ട് ചില വൈശാഖിക വേഷം ഒക്കെ ഉണ്ട് ചെറുപ്പക്കാരൊക്കെ നടക്കുന്നത്. അത് ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പഠിച്ചു വെച്ച വിശ്വാസവും നമ്മളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസമൊക്കെ വളരെ പരിപൂർണമായിട്ട് മുറുകെ പിടിച്ച് ജീവിക്കുകയും നമ്മുടെ മക്കളെയൊക്കെ ചെറുപ്പം മുതലേ ആ ഒരു ജീവിത ശൈലിയിൽ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ഈ പൈശാചിക ലോകത്തിൽ വിളിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ എവിടെയും എന്തെങ്കിലുമൊക്കെ ഓടി നടക്കുന്ന ഒരു ആത്മീയ ശൈലിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ വസ്തു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത്ര ആഴമില്ലാത്ത വിശ്വാസമില്ലാത്ത പിള്ളേരൊക്കെ ഇവിടെ രക്ഷിക്കാൻ പോകുന്നത് ചിലപ്പം ഇതുപോലുള്ള പൈശാചിക വഴികളിലൊക്കെ ആയിരിക്കും. നമ്മൾ വളരെ അധികം സൂക്ഷിക്കണം. കള്ളപ്രവാചകന്മാര് ഒക്കെ ഒരുപാട് ലോകത്തിലുണ്ട്. ഞാൻ പറഞ്ഞ കള്ളപ്രവാചകൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വിഭാഗം മാത്രം ഇതുമല്ല, ദൈവത്തെ എതിർക്കുന്ന നമുക്കറിയാം അമേരിക്കയിൽ തന്നെ ഒരു കാലത്ത് നിരന്തരമായിട്ട് പ്രാർത്ഥനകളൊക്കെ സ്കൂളിലുണ്ടായിരുന്നു. ഇന്ന് പല സ്കൂളുകളിലും യേശുവിന്റെ പ്രാർത്ഥന ഏറ്റു വെച്ചിട്ടുണ്ട് അല്ലേ. യേശുക്രിസ്തുവിന്റെ കേസും ഒക്കെ കേസിലും ഒക്കെ പോയി ആ പ്രാർത്ഥനകൾ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒത്തിരി ഈ ദേശത്തെ ദോഷം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതൊക്കെ വളരെ ദോഷകരമായിട്ട് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു. പക്ഷെ ആ ഒരു അവസ്ഥയില് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ രണ്ടാമത് വരുമ്പോഴേ വിശ്വാസം കാത്തുകൂടിയിൽ കുറച്ച് പേരെങ്കിലും കാണും എന്ന് ഉള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് നമുക്ക് ലഭിച്ചതെങ്കിലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ മക്കൾക്കെങ്കിലും അത് പകർന്ന് കൊടുക്കത്തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിപ്പോൾ തന്നെ ലോകത്തിലും ഉണ്ട്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജീവിച്ചിരിക്കുന്നു. ആരെ പറ്റി പറയുന്നത്? മാമോദിസ എട്ടാം വിശ്വാസികളെ പറ്റിയാ പറയുന്നത്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, നിങ്ങൾ അവരെ ജയിച്ചുപിടിക്കുന്നു. അപ്പൊ അവരെ ജയിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, എന്നിൽ വസിക്കുന്ന ക്രിസ്തു, ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും എനിക്കൊരിക്കലും ഞാൻ തകർന്നു പോകത്തില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാക്കളെ അല്ലെ കള്ളപ്രവാചകമാരെയും ജയിക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് പറയും, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്നിൽ അധിപതി അന്നിൽ അധിവസിക്കുന്ന ക്രിസ്തു എന്നുള്ള ഒരു ചിന്ത നമ്മളെപ്പോഴും കഴിക്കും. എന്നിൽ അധിവസിക്കുന്ന, എപ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ക്രിസ്തുവാണോ അധിവസിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്റെ ഉള്ളിന്റെ ഉള്ളില് യേശുവാണോ വസിക്കുന്നതെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മളെ നല്ല കാര്യങ്ങളിട്ട് നയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ ഇന്ന് ഇന്നത്തെ ലോക ജീവിതമൊക്കെയും അല്ലെ ദൈവത്തിനൊക്കെ ഒത്തിരി അകന്ന് ജീവിക്കുന്ന മനുഷ്യനും സമൂഹവും ഒക്കെയാണ്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കണം, ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം എന്റെ ഉള്ളിൽ അവിടെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ കൽപ്പനയനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ കാര്യമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. അതിന്റെ ഭിന്നരൂപത്തിലും ഒക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മാറ്റാനായിട്ടൊക്കെ പലരും കടന്നു വരും. പക്ഷെ അവിടെയൊക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവമുണ്ടോ എന്നൊരു ചിന്ത നമ്മളെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നതാണ്. ഒരു വീട്ടിൽ അവിടെ പറയുന്നു, അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു. കാരണം നമുക്കറിയാം നമുക്ക് എപ്പോഴും കേൾക്കാതിഷ്ടം ഈ സുഖകരമായ കാര്യമാണ്. ഞാനായാലും നിങ്ങളായാലും നമുക്ക് രോഗം വരരുത്, അല്ലെ അപകടം ഉണ്ടാവരുത്, കഷ്ടത ഉണ്ടാവരുത്, നല്ല പണം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇളനിസുഖമായിട്ട് ജീവിക്കണം, ഇതൊക്കെയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് മാത്രം ആഗ്രഹിക്കുന്നതും ഇതിനുവേണ്ടി മാത്രം ഓടി നടക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് ലോകത്തിന്റെ താല്പര്യമാണെന്നുള്ളത് മറന്നു പോകരുത്. അത് ദൈവത്തിന്റെ പേരിൽ നമ്മളെ ഇതിലേക്ക് ആകർഷിച്ചാലും ശ്രീനോട് ഒരാൾ പറഞ്ഞതുപോലെ അച്ഛാ നിങ്ങൾ നമ്മളൊന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിർണമായിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമല്ല, അതിന്റെ ആവശ്യമില്ല, ദൈവമക്കൾ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതാണ് ദൈവത്തിൽ നമ്മുടെ ഇതിൽ പെട്ടതൊന്നുമല്ല. ഞാനിങ്ങനെ പറയാം, ദൈവമക്കൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതാണ് ദൈവത്തിൽ തന്ന് അത് ശരിയാ. നമ്മൾ സന്തോഷം ഈ സുരക്ഷിതമായിട്ട് ജീവിക്കണം, അത് സന്തോഷത്തോട് സമാധാനത്തോട് ജീവിക്കുന്നു ദൈവത്തിൽ. അല്ലാതെ നമ്മളിങ്ങനെ ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ മാത്രം ആകൃഷ്ടരായി നമുക്കൊക്കെ അർഹിക്കുന്നതിന് അപ്പുറം സുഖം ഇന്നതല്ലേ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് പാപകരം. പാപം തന്നെ സംശയമൊന്നുമില്ല, ഒരുപാട് പാപങ്ങളൊക്കെ ലോകത്ത് ജീവിക്കുമ്പോൾ അവളെ അവരെയൊക്കെ ശ്രദ്ധിക്കാതെ നമ്മൾ മാത്രം ഇങ്ങനെ നമ്മുടെ മാത്രം സുഖവും സന്തോഷവും മാത്രം അനുഭവിച്ച് ജീവിക്കുന്നത് അതൊരിക്കലും ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന സന്തോഷമാണെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഒരു ജീവിതത്തിൽ ഒരു പരീക്ഷണമാണ് അല്ലെ, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ഇങ്ങോട്ട് അത് കിട്ടും ഇത് കിട്ടും ഇങ്ങനെ ചെയ്യണം അപ്പൊ ഇങ്ങനെ പോകും ഇങ്ങനെ പോകുന്നൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്നല്ലേ. ഇതൊക്കെ അതിന്റെ ഒരു ഒരു മറ്റൊരു ഒരു തരത്തിൽ ഉള്ള ഒരു പ്രതിഫലനമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത്. അങ്ങനെ എല്ലാം അങ്ങ് ഇതിനു വേണ്ടി മാത്രം പോകുമ്പോൾ അതെവിടെയോ ദൈവത്തിൽ നിന്ന് അകലത്തു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു അല്ലേ, ആരവരുടെ വാക്ക് കേൾക്കുന്നത്? ഇങ്ങനെ ഈ എന്താ ഹോസ്പിറ്റൽ തിയോളജി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ കൂടുതൽ ഇളക്കോ വരുക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വന്നാൽ മതി ഇതിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രേരിപ്പിക്കുന്നതൊക്കെ ഒക്കെ ഇത് ലോകത്തിന്റെ ഒരു ഒരു ദുർവിശേഷമാണ്. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ഈ അടിസ്ഥാനം ഇല്ലാത്തവരും ആത്മീയ അവബോധം ഇല്ലാത്തവരും ഒക്കെ അവരുടെ വാക്ക് കേട്ട് പോകും. അത് സംശയമൊന്നുമില്ല എന്താ. പക്ഷെ ദൈവമക്കളുടെ ചിന്തയാണ് അവിടെ പറയുന്നത്. നമുക്കിത് വളരെ എളുപ്പമായിട്ട് ചിന്തിക്കാനുള്ള കാര്യം, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് എന്നിട്ട് അവിടെ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ യോഹന്നാൻ സ്നേഹാനത്തി സ്വയം തന്റെ ജീവിതത്തിലെ വിശ്വാസം തന്നെ ഏറ്റുപറയുകയാണ്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അത് യോഹന്നാൻ സ്നേഹാർ ഉള്ളിൽ നിന്ന് പറയുന്നതാ. നമുക്ക് പറയുന്നത് ബോധ്യം ഉണ്ടാവണം. യോഹന്നാൻ സ്നേഹ എന്തുകൊണ്ടാണ് പറയുന്നത്? പരിപൂർണ ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. ഇതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ അല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് നിന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് നിന്നും നമുക്ക് ഇതിനെ മിടില്ല. അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച അവരുടെ വാക്കുകൾ കേൾക്കുന്നവരെ, അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കുന്നവർ ദൈവത്തെ അറിയുന്നു, അപ്പോസ്തലന്മാരുടെ വാക്കുകൾ ഉപേക്ഷിക്കുന്നവരെ ദൈവം അറിയുന്നില്ല, അവർ ദൈവത്തെ അറിയുന്നില്ല എന്നുള്ള വാസ്തവം. ഇതുപോലുള്ള വിശുദ്ധന്മാരുടെയൊക്കെ വാക്കുകൾ കേൾക്കുകയും അവരെ ഓർക്കുകയും അവരുടെ ജീവിതം അനുകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർക്ക് മാത്രമേ ദൈവികമായ അറിവിന്റെ പൂർണ്ണതയിൽ വളരാൻ സാധിക്കത്തുള്ളൂ. കാരണം ഞങ്ങൾ ദൈവത്തിൽ ഈ ശിഷ്യന്മാരെ മാറ്റി നിർത്തി ഉള്ള ഒരു ഭക്തിയൊന്നുമില്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്കിൽ നിർത്തുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്കിൽ കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും മനുഷ്യരുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. വളരെ കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ഒരു സ്പിരിച്വൽ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഇവരെ തള്ളിക്കളയുന്നതൊക്കെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ള ഒരു ചിന്തയും മാത്രം നമ്മൾ മനസ്സിലാക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു മൂല്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന, ഒരു കാര്യമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവും. ദൈവമേ, ശരിക്കും അങ്ങേ അറിഞ്ഞ് ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു തിരിച്ചറിവ് വിവേകം എനിക്ക് നൽകണമെന്നുള്ള ശ്രമത്തിലോട് കൂടി നമ്മൾ ജീവിക്കണം. അതുപോലെ ലോകത്തിന്റെ അമിതമായ ലോകസുഖങ്ങളൊക്കെ അതൊരു ശരിക്കും ഒരു വൈശാചിക പ്രേരണയാണെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയും. ഈ ലോകത്തിന്റെ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് വെട്ടിപ്പിടിക്കുകയും ഒരുപാട് അംഗീകാരം ആരും കൊടുക്കാൻ നേടിയെടുക്കുകയും ചെയ്യുന്നത് ശരിക്കും ഒരു ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ശരിക്കും ഓർത്ത് ക്രിസ്തുവിന്റെ പേരിലൊക്കെ ഓരോ ആളുകളൊക്കെ എന്തുമാത്രം കോടികളും രണ്ടു മൂന്നും പ്ലെയിനും എല്ലാം ആരുടെ നാമത്തില്ല, ദൈവത്തിന്റെ നാമത്തില്ല. എങ്ങനെ ഉണ്ടായ പണമാണ്? പാവപ്പെട്ടവരുടെ ഡൊണേഷനുകളൊക്കെയാണ്. മാത്രമല്ല എന്തുമാത്രം അകത്ത് ചെയ്യുന്നത്, പക്ഷെ അവർ ചെയ്തോ? ഞാൻ പറഞ്ഞത് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കണം. ഇതൊന്നും ദൈവികമായിട്ടുള്ളതല്ല. ദൈവത്തിന് പിന്നെ നടക്കുന്നെങ്കിലും അത് ദൈവികമായിട്ടുള്ളതല്ല. ദൈവത്തിന്റെ മക്കളെ സന്തോഷത്തോട് സമാധാനത്തോടെ ജീവിക്കണം. പക്ഷെ അമിതമായ ലോകത്തിന്റെ സുഖങ്ങളിൽ ജീവിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഭർത്താവ് തന്മാനം മനുഷ്യനോട് പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യത്തിൽ നടക്കുന്നത് ഭക്ഷണം സൂചിക്കൊഴി കൂടെ പോകുന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം യാതൊരു സംശയവും ഇല്ല. പ്രസംഗിച്ച് നടക്കുന്നവർക്ക് അതിൽ നിന്ന് വ്യത്യസ്ത വരുന്നു. അവർ കൂടുതൽ സഫർ ചെയ്യാന്നുള്ളതാണ്. അല്ലെ, പുരോഹിതന്മാരും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളും ഒക്കെ അത് കൂടുതൽ എന്ന് പറഞ്ഞാൽ തീരെ കഷ്ടപ്പെട്ട് പോകണമെന്നല്ലേ പറഞ്ഞത്. ഒരിക്കലും ലൗകിക സുഖങ്ങളിൽ ജീവിക്കാൻ പാടില്ല അവര്. അങ്ങനെ പാടിയാൽ അങ്ങനെ ജീവിച്ചാൽ തീർച്ചയായിട്ടും അത് കർത്താവിന്റെ ഭാവിയിൽ നിന്നുള്ളത് വ്യത്യസ്തമാണ്. യാതൊരു സംശയവുമില്ല. പക്ഷെ അത് പറയാനത് പലർക്കും താല്പര്യം എന്നുള്ള അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെ അടിസ്ഥാന ചെലവും അതൊരു സംശയമില്ല. ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ഭാവിയിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തിന് തൂച്ചയായിട്ട് നടത്തുന്നവരൊക്കെ അല്പമൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കേണ്ടവർ തന്നെയാണ്. അല്ലാണ്ട് സാധാരണ മനുഷ്യരെക്കാളിലും വളരെ ഉയർന്ന മേഖലയിൽ അവർക്ക് പോലും എത്തിപ്പെടാൻ പോലും കർത്താവിനായിട്ട് ഏത് ഭാവിയിൽ ശുഗക്കാർക്ക് ഒക്കെ പോയി തൊടാനും പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ദൈവത്തിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന പലരുടെയും ക്ഷത്രിയമാരെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. അത്രമാത്രം ജനങ്ങളിൽ നിന്നൊക്കെ ഉയർന്ന സ്ഥാനത്താണ് അവരെ. എന്താണ് അതിന്റെ പിന്നിലുള്ള ആത്മാവ് എന്തെന്നുള്ളതൊക്കെ നമ്മൾ ദൈവം നമുക്ക് വിളിച്ചു വന്നിട്ടുള്ള ബുദ്ധി എന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഇത് തിരിച്ചറിയുക. ഇതൊക്കെ സത്യത്തിന്റെ ആത്മാവാണ് അഥവാ വഞ്ചനയുടെ ആത്മാവാണെന്നുള്ളതാണ്. തുടർന്ന് ഏഴാം അധ്യായം ഏഴാം ഭാഷ മുതൽ പിന്നെ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ പുതുതായിട്ടൊന്നുമില്ല. പ്രിയമുള്ളവരെ വഞ്ചി വഞ്ചി സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യും. നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. പലരുമൊക്കെ ധരിക്കുന്നത് ഈ ആത്മീയ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് ഇരപ്പാൻ വഴങ്ങി പ്രാർത്ഥിച്ചു നടക്കുന്നതാണെന്നുള്ളൊരു വിശ്വാസം ചിലപ്പം ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് എനിക്ക് ഞാൻ പാടില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇരപ്പാൻ മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് സ്നേഹം ഏറ്റവും വലിയ ഭക്തി. അതുമല്ല, ഒരു ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ഭക്തിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന അർത്ഥം അതിന്റെ സഹജീവികളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതാണ് ഭക്തിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. കർത്താവിനെ പറ്റി കർത്താവ് പ്രാർത്ഥനയാണെന്ന് പറയുന്നത്, കർത്താവ് ദൈവ സ്നേഹമുള്ളവരാണെന്നാണ് പറയുന്നത്. അത് ദൈവത്തിന്റെ അടുത്ത് വരുന്ന ഒരു മനുഷ്യൻ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ആ സ്നേഹത്തിന്റെ ഭാഗമായി തീരുക. അപ്പോഴവൻ യഥാർത്ഥ ഭക്തനായി തീരുന്നു. അതുകൊണ്ടാണ് അവനെ മോളൂസിലേക്കായി പറഞ്ഞത്. എന്തോ മാലയെ മാറ്റാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അത് ഒന്നുമില്ലെന്നാണ് മോളൂസിലേക്ക് പറഞ്ഞത്. എത്ര വലിയ വിശ്വാസം ഉണ്ടെങ്കിലും, എത്ര വലിയ ഭക്തി ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രാർത്ഥനക്കാരനാണെങ്കിലും ഉള്ളിൽ സ്നേഹിക്കാനുള്ള ആത്മാവ്, ക്ഷമിക്കാനുള്ള ആത്മാവില്ലെങ്കിൽ അവൻ വീണ്ടും മദ്യമുള്ളത് ലോകത്തിന് കൂടാതെ വേണേ പറഞ്ഞു കിടക്കാം. ഞാൻ വലിയ ഭക്തനാണ്, വിശുദ്ധനാണ്, എന്നെ പൊങ്ങിക്കൊണ്ട് നടക്കാണെന്നും. പക്ഷെ ദൈവം അത് കണക്കിടത്തിലൊരിക്കലും ദൈവം വിധിക്കുന്നു വിധത്തിലല്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ പറയുന്നു. ദൈവനാസ്ഥേകാരം പ്രിയമുള്ളവരെ, നാം മഞ്ഞിനെ സ്നേഹിക്കുക. ദൈവ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹത്തിന്റെ ഉറവിടം എവിടെയാണ്? ദൈവമാണ്. അപ്പൊ ഒരു വ്യക്തി സഹജീവികളെ സ്നേഹിക്കുന്നവരാകണമെങ്കിൽ അവന്റെ ഉള്ളിൽ ദൈവം വസിക്കണം. ദൈവം വസിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ സ്നേഹമുള്ളവനാണെന്ന് പറയുന്നത്. ശരിക്കും നിങ്ങളുടെ പള്ളി വരുന്നവരെയും നിങ്ങളുടെ വീട്ടിലുള്ളവരെയും ഒക്കെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ തോന്നുന്നപ്പോഴെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോഴാണ്. ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഉപദേശിച്ച് പറഞ്ഞത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സംഭരം വസിക്കുമ്പോഴാണല്ലോ നമുക്കൊരാളെ സ്നേഹിക്കാൻ തോന്നുന്നത്. നമുക്ക് ആരെ സ്നേഹിക്കാൻ തോന്നുന്നില്ലെങ്കിൽ യാതൊരു സംശയമില്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തു ഇല്ലെന്നുള്ളതാണ്. വലിയ പ്രാർത്ഥന നടത്തണമൊന്നുമില്ല, വലിയ സംഭവമൊന്നും ആകണമൊന്നുമില്ല. ഏറ്റവും ചെറിയൊരു കാര്യമാണ് ലോകത്തെ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹത്തിൽ സ്നേഹിക്കാൻ പഠിക്കാൻ. അത്രയും വലയുള്ള മനസ്സ് എന്താവുള്ളത്, അത്രയും വലിയ പ്രാർത്ഥന എന്തോ ഉള്ളത്. അങ്ങനെ സ്നേഹമുണ്ട ഒരു അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മനസ്സുണ്ടാകുമ്പോഴാണ് നമുക്ക് സ്വാർത്ഥമായിട്ട് ജീവിക്കാതിരിക്കാൻ തോന്നുന്നത്, അല്ലെ മറ്റുള്ളവന്റെ പ്രയാസം കാണുമ്പോൾ അനുകമ്പ തോന്നുന്നതും നമുക്കുള്ളതിൽ നിന്നും ഒരു പങ്ക് അവർക്ക് കൊടുക്കാൻ തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ, ഈ ദൈവം സ്നേഹമായിട്ട് ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ്. അല്ലാതെ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി സംഭവം നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രസവിക്കത് തീരുന്നതൊന്നും ആത്മീയതയുടെ വലിയ ലക്ഷണമാണെന്നും ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു വിശുദ്ധനാകുന്നത്. മലബാർ ത്രിവേണിയൊക്കെ പാമ്പാർ ത്രിവേണിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടാകും, പലരും പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. എന്റെ മനസ്സിൽ ഒരുപാട് എനിക്ക് തോന്നിയൊരു സംഗതി, ഒരു കുഷ്ഠരോഗി നിങ്ങളെ കേട്ടുള്ളൂ, പലരും പറഞ്ഞിട്ടുള്ളതാ എനിക്കറിയാം. കുഷ്ഠരോഗി ത്രിവേണിയെ കാണാൻ പോകുന്ന അവസരത്തിൽ കുഷ്ഠരോഗി ആയതുകൊണ്ട് കുശിനിക്കാരന് അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ ത്രിവേണി ഇറങ്ങി വന്ന് ഭക്ഷണം കൊടുക്കുകയും വളരെ സന്തോഷത്തോടെയാണ് കൃഷ്ണനാക്കി വിട്ടു. എന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴ് അവിടെയുള്ള ആരാണ് നോക്കുമ്പോൾ സിനിമയുടെ കണ്ണിൽ നിന്നും കണ്ണീര് ഇച്ചിറ്റി വീഴുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യന്റെ പരിതാപകരമായ അവസ്ഥയെ വന്ന് തിരുമേനി കരയുന്ന ഒരു അനുഭവം പാമ്പാട് തിരുമേനി. അത് ഒരു കാര്യം ഒത്തിരി കാര്യങ്ങൾ തിരുവിനെ പറ്റി പറയുന്നുണ്ട്. ശരിക്കും അവരൊക്കെയല്ലേ ദൈവികൻ, അവരൊക്കെ ശരിക്കും ശരിക്കും ദൈവികരെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രയാസത്തിൽ അവരെ മാർവോട് വിളിച്ച് സ്നേഹിക്കുകയും സഹായിക്കുകയും അവർക്ക് വേണ്ടി കരയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആത്മാവ് ഏറ്റവും മൂല്യമുള്ള ആത്മാവല്ലേ. അല്ല കുറെ മണം ഉണ്ടാകുന്നതോ അല്ലെ കുറെ പ്രശംസി ഉണ്ടാകുന്നതോ കുറെ എന്താ ഉയർന്ന പേരുണ്ടാകുന്നതിലാണ് നല്ല വലിപ്പം. ഇതിലേക്ക് യഥാർത്ഥം വലിപ്പം എന്ന് പറഞ്ഞതാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തക്കവണ്ണമുള്ള ഒരു ആത്മാവ് ഉണ്ടാക്കിയിരിക്കുന്നുള്ള. അപ്പൊ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തെ ഒരു മനുഷ്യൻ അറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം അവൻ സ്നേഹിക്കുന്നതാണ്. നമ്മള് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ബന്ധങ്ങൾ കുറിക്കുകയും അല്ലെ ഞങ്ങൾ മാത്രമേ ഭക്തരാണെന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോഴൊന്നും തീർച്ചയായിട്ടും അത് ദൈവത്തിന് വളരെ വിദൂരമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തികച്ചും മനസ്സിലാക്കാൻ സംഗതിയാണ്. വീണ്ടും തുറന്ന് പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവ സ്നേഹം തന്നെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മൾ എത്ര ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര മാമൂർത്തമുണ്ട് എന്ന് പറഞ്ഞാലും അല്ലെ നമ്മൾ എത്ര കൊണ്ട് വിശ്വാസമായിട്ട് പറഞ്ഞാലും ഹൃദയത്തിൽ ആ ഒരു സംഗതി ഇല്ലെങ്കിൽ എട്ടോളാഴ്ച യോഗനാസ്ഥ പറയുന്നു അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ചുമ പറയാം അയ്യോ ദൈവം ദൈവം ദൈവം, പക്ഷെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവം, അത് വാക്കുകൾക്കൊന്നും വിശദീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു ഹൃദയത്തിന്റെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ശരിയായി അവബോധം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ദൈവത്തെ അറിയുക. പക്ഷെ ആ ഒരു അറിവ് സ്നേഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം. നിങ്ങൾക്ക് ഓർത്ത് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയോ വർഷം ഇത്രയോ സ്നേഹിതരുടെ മുഖത്തു നമ്മൾ മുഖം എടുത്തിട്ടുണ്ട്. എത്രയോ സ്നേഹിതർ നമ്മളെ സംസാരിക്കാൻ വന്നിട്ടും നമ്മൾ നാലുകൂടി തട്ടുമാരോട് സ്നേഹമൊക്കെ എല്ലാം പള്ളി വരെ പോകുന്നത് സ്വന്തം വീട്ടിൽ താമസിക്കുന്നവർ അല്ലെ അല്ലെ സ്വന്തം സഹോദരങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള വർഷങ്ങളായിട്ട് മുന്നോട്ട് വരുന്ന സഹോദരന്മാർ ഇതൊക്കെ നടക്കുന്നില്ലേ. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കി എവിടെയാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നത്, എവിടെയാണ് നമ്മൾ ദൈവികരെന്ന് പറയാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന സംഗതികളൊക്കെ ഒരു ചടങ്ങുകളായിട്ട് മാറുന്നില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ ഇടപെടുന്നതുകൊണ്ട്. അതുകൊണ്ട് യോഗനാസ്ത്രീക നമ്മളെ വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട് അല്ലെ. ദൈവത്തെ അറിയുന്നു, ദൈവത്തെ സ്നേഹിക്കാത്തവൻ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ, ദൈവം എന്താണെന്നുള്ളതിന്റെ എന്തെങ്കിലും ആണെന്ന് പറയുന്ന ഒരു സംഗതി സ്നേഹമാണ്. ആ സ്നേഹം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഒമ്പതാം വാക്യത്തിൽ പറയുന്നു, ദൈവം തന്റെ ഏകജാതനെ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്, തന്റെ ഏകജാതനായ മകനെ ലോകത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. കാരണം ദൈവത്തിൽ നകലുന്ന മനുഷ്യന് ദൈവത്തിന്റെ ദൈവത്തെ അറിയാതെ പോകുന്ന മനുഷ്യൻ തിന്മയിലേക്കും പാപത്തിലേക്കും നാശത്തിലേക്കും വീഴുന്നത് വരെ സഹിക്കാൻ കഴിയാതെ ദൈവത്തിന്റെ പ്രക്രിയയാണ്. അങ്ങനെ അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം മകനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവരുടെ അവരെ ആ മകനെ മരണത്തിൽ കൂടി രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുക. ശരിക്കും ആ ലോകത്തോടുള്ള ദൈവത്തിന്റെ വാക്കുകൾക്ക് അതീതമായ സ്നേഹം നമ്മളെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ ഒരു സ്നേഹം അങ്ങനെ ഭർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മളും ആ ഒരു സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുക. നാം ദൈവത്തെ സ്നേഹിച്ചു. എനിക്ക് ഏറ്റവും പ്രാധാന്യത്തോട് ചിന്തിക്കുന്ന ഭാഗം 10-ാം വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാ സ്നേഹമാകുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഇന്നും അത് തന്നെയല്ലേ, നമ്മുടെ ദൈവം നമുക്ക് ദൈവത്തോട് നമ്മളത് പറയാറുണ്ട്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് ദൈവത്തിന് സ്നേഹമുള്ളത്? ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നു, എനിക്ക് ചിന്തിക്കുന്നു ആ ദൈവത്തോടുള്ള, നമ്മൾ കുർബാന ചൊല്ലുന്നു അല്ലെങ്കിൽ കുറച്ച് പ്രസംഗിക്കുന്നു, അതിലേക്കും അപ്പുറം എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം ദൈവത്തോട് തോന്നുന്നു, ദൈവത്തോട് കാണിക്കാറുണ്ടോ? ദൈവം തരുന്ന നന്മകളൊക്കെ കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന പലപ്പോഴും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് നിരാശയെ കുറ്റുപോകുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്ന പോലെ, തമ്പുരാൻ എന്നെ കരുതുന്ന പോലെ എനിക്ക് ദൈവത്തിന് ദൈവത്തെ കരുതേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ അതിന് തക്കവണ്ണം ഒന്ന് സ്നേഹിക്കാൻ പോലും ഉള്ള മനസ്സിൽ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ആഴമായിട്ട് അല്പം താണ്ടവായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ സങ്കടം തോന്നുന്നത്. നമ്മൾ ഒത്തിരി സ്വാർത്ഥതയിലും ഒത്തിരി ലോകസമ്പന്നങ്ങളിലും ഒക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ തോന്നില്ല. നമ്മുടേതായ ചില താല്പര്യങ്ങളിൽ മാത്രം നമ്മൾ ജീവിക്കുമ്പോഴും പലപ്പോഴും ഒക്കെ അതിൽ നിന്നൊക്കെ ഇറങ്ങി ഇച്ചിരൊക്കെ താഴെയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദാവീദ് ദൈവത്തിന്റെ സ്നേഹം കണ്ടതപ്പോഴാണ്, ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ കണ്ടത് തന്റെ ഏറ്റവും പെണ്ണുകൾ കൊടുത്ത് തറയിൽ ഇരുന്നപ്പോഴാണ് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ഒക്കെ കൂടുതൽ വെളിപ്പെട്ടത്. പിന്നീട് ഒരിക്കലും ഒരു പിഴവ് പറ്റിയിട്ടില്ല തന്റെ ജീവിതത്തിൽ. അത്രമാത്രം ദൈവത്തെ തൊട്ടത്. പത്രോസിലേക്ക് എത്രയോ പ്രാവശ്യം ദൈവസ്നേഹം ഏറ്റു പറഞ്ഞ ആളാണ്. മറ്റുള്ളവരെല്ലാം തള്ളി താഴെ കേട്ട് വിമാനങ്ങളിലൊക്കെ ഞാൻ അവര് വിശ്വാസം എന്നൊക്കെ പറഞ്ഞാലല്ലേ പത്രോസിലേക്ക് കർത്താവ് തള്ളിക്കൊടുക്കില്ലേ? പക്ഷെ എപ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹം പത്രോസിലേക്ക് വെളിപ്പെട്ടത്? പത്രോസിലോട് ചോദിക്കുന്നുണ്ടല്ലോ, ബറിയോനാക്ഷി പോലെ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നു. സ്നേഹത്തിന്റെ കണക്ക് പറഞ്ഞപ്പോഴാണ് യോഹന പത്രോസിലേക്ക് സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലായത്. 3 പ്രാവശ്യം പ്രയോഗിച്ച് 3-ാമത്തെ പ്രാവശ്യം ഒന്നുമില്ല ഉത്തരം, കുറച്ച് കണ്ണുനീര് മാത്രമേ ഉള്ളൂ. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടം കണ്ണുനീര്, അതിന് വാക്കുകളൊന്നുമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ശരിക്കും ദൈവത്തെ നമ്മൾ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയാം? നമ്മൾ വലിയ വാഗ്വാദങ്ങൾ പറയുമ്പോഴൊന്നും വലിയ പ്രസംഗം നടത്തുമ്പോഴൊന്നുമല്ല, അല്പനേരം ദൈവസന്നിധിയിലും ഉണ്ടാതിരുന്ന് ഒന്ന് കണ്ണ് ഈറ കണിയിക്കുമ്പോഴാണല്ലോ ആ കണ്ണീരാണ് ഏറ്റവും വലിയ ദൈവ സ്നേഹത്തിന്റെ പ്രകടനം. അതിന് വാക്കുകളൊക്കെ അവസാനത്താണ്, വലിയ സുവിശേഷങ്ങളൊക്കെ ഒന്നും വരേണ്ടിയിരുന്നില്ല. ഒരു നിശബ്ദതയിൽ ഒരു കണ്ടുപോലും കണ്ണുനീരാണ് ഏറ്റവും വലിയ അതിനൊക്കെ മാത്രം ഉണ്ടാവുള്ളത്. പക്ഷെ അങ്ങനെ കണ്ണുനീർ നനയുന്ന ഒരു വ്യക്തി അങ്ങനെ ഹൃദയത്തിൽ ചുമ്മാ കാണുന്നതാണ്. ചില വെള്ളങ്ങളൊക്കെ സാരിക്കുകയും ആ പറഞ്ഞതുകൊണ്ട് കരയുന്നതല്ല ഞാൻ പറഞ്ഞത്. ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ കണ്ണിനെ സ്നേഹിക്കുന്ന കരയുന്ന ആള് ഒത്തിരി നല്ലവരാണ്, ആത്മാർത്ഥമായിട്ട് കരയുന്നവരാണ്. അവർക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഈ പരമത്തിരുമേനിയും ഭട്ടത്തിരുമേനിയും അല്ലെങ്കിൽ അങ്ങനെ കരഞ്ഞു വരാം. അതുകൊണ്ട് അവർക്ക് ഈ ലോകത്തെ ഒരുപാട് സ്നേഹിക്കാം. ലോകത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്നല്ല, ലോകത്തിലെ മനുഷ്യരെ സ്നേഹിക്കാൻ തോന്നി. അതുകൊണ്ടാണ്, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. കർത്താവും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ആ ഭാവനസ്ഥാൻ മുമ്പുമ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ ദൈവത്തിന് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. പക്ഷെ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സമഗ്രത നമുക്കുണ്ട്. നമുക്കിവിടെ നിരാകരിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ജീവിക്കുന്നതാണ് ജീവിതത്തിന്റെ മഹത്വം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവം നമ്മളെ നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു, തമ്പുരാൻ നമ്മൾ തിരഞ്ഞെടുക്കുക, ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. പിന്നെ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിക്കുമെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകും. എന്താണ് ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകും. പ്രാധാന്യത്തോടുകൂടിയ യോഹന്നാനസ്ലീഹ നമുക്ക് യോഹന്നാനസ്ലീഹയുടെ ലേഖനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതൊക്കെ സ്നേഹത്തെ പറ്റി മാത്രമുള്ളതാണ്. ദൈവ സ്നേഹത്തെ പറ്റിയും പരസ്പരമുള്ള സ്നേഹത്തെ പറ്റിയും ഒക്കെ യോഹന്നാന്റെ ലക്ഷ്യം തന്നെ ദൈവം വെളിച്ചമാവുന്നു, ദൈവ സ്നേഹമാവുന്നു, ഇങ്ങനെയുള്ള ആശയങ്ങളെ ഈ ഭൂമിക്ക് കൊടുക്കാനായിട്ടാണ് അല്ലേ? നമുക്കറിയാം ഇത് ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മ അല്ലേ? 400-ൽ പരം ആളുകളെ അല്ലേ ദൈവത്തിന്റെ പേരിൽ കുറെ പേര് വെടിവെച്ചുകൊണ്ടിരുന്ന, എത്ര തേക്കൂട്ടുകളാണ് നടക്കുന്നത് കർത്താവിന്റെ പേരിൽ, എത്ര തേക്കൂട്ടുകളാണ് നടക്കുന്നത്. ചെറിയ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ പോലും ഒരു മടിയും കൂടാതെ തോക്കുകൊണ്ടും കത്തികൊണ്ടും കഴുത്തറുത്ത് വെളി കളയുന്നതൊക്കെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താനാണ്. ശരിക്കും അന്തിക്രിസ്തു എന്ത് ശക്തമായിട്ട് അന്തിക്രിസ്തുവിന്റെ പ്രവർത്തനം ലോകത്തിൽ നടക്കുന്നത്. പക്ഷെ സ്നേഹിക്കാനുള്ള ആ ഒരാത്മാവ്, അത് ക്രിസ്തുവുമായിട്ട് യഥാർത്ഥ ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്കൊന്നും ഒരിക്കലും തോന്നില്ല. ഇവിടെയോ പൈശാചിക സിനിമയുടെ ഹൃദയത്തിലുള്ളവർക്ക് തോന്നുന്നു. ഇങ്ങനെ സ്നേഹിച്ച് നാമം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരെയും നമ്മളോട് സംസാരിക്കുന്നവരെയൊക്കെ അവരുടെ തെറ്റുവച്ച തെറ്റുകളും ഒക്കെ ക്ഷമിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ കണ്ടുകൊണ്ട് തന്നെ സ്നേഹിക്കാൻ തോന്നുമെങ്കിൽ അത്രമാത്രം നമ്മുടെ ദൈവത്തിൽ ദൈവം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ സഫർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ കർത്താവ് പറയുന്നത് വലിയ നമ്മളൊക്കെ എന്താകണം എന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയോടുകൂടിയാണ് കർത്താവ് പറയുന്നത്. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി എന്താകണം ഒരു പ്രതീക്ഷ കർത്താവിനുണ്ട്. ആ പ്രതീക്ഷയെ ലാക്കാക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ സ്നേഹിച്ചിരുന്നു. കാരണം അത്രയും നമ്മൾ വലിയവരാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തു. പക്ഷെ നമുക്കൊക്കെ എത്ര പേർക്ക് ആ ഒരു ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ അത്രമാത്രം നമ്മള് കമ്പലാനെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ പരസ്പരം ഒരു വ്യക്തിയിലുള്ള ദൈവസ്നേഹം വെളിപ്പെടുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ സ്നേഹിക്കുന്നതിൽ കൂടി. അത് തുറന്ന് നമ്മൾ വായിക്കുന്നുണ്ട് 12-ാം വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മൾ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മൾ തെളിഞ്ഞു വരിക്കുന്നു. അപ്പൊ ശരിക്കും ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് ആളിൽ എങ്ങനെ തിരിച്ചറിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോ ഞാൻ പറയുമ്പോൾ ആർക്കെല്ലാം ചിലപ്പോൾ എതിർപ്പുണ്ടാകുമായിരിക്കും. ഒത്തിരി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണോ? നിങ്ങളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ പലരും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ സംശയിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ആ പ്രാർത്ഥനയുടെ ഒക്കെ പൂർണ്ണത എവിടാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. അല്ലെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മൾ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തി ദൈവത്തെ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നതിൽ കൂടിയാ ആ വ്യക്തി ദൈവമുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ ഒരു സ്ത്രീ മദർസേവശാ കാരണം എന്താ? ശരിക്കും ഒരു വലിയ സെയിൻ്റല്ലേ? എന്തുകൊണ്ടാണ് മദർസേവശാ കൽക്കത്തയിലെ ചെറിയ വീതിയിൽ കിടന്ന പാവപ്പെട്ടവന്റെ എച്ചിൽ നിന്ന് കിടന്നവനെയൊക്കെ കുളിപ്പിക്കുകയും അവന്റെ കാല് ചുംബിക്കുകയും അവനെ പിച്ചയെടുത്ത് അവനൊക്കെ പട്ടിണിക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് അത്രമാത്രം അവരോട് തന്റെ സ്നേഹം കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഈ സ്ത്രീയിൽ ദൈവമുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ ഓർക്ക മസോമ സഭയിലെ ഇപ്പോഴത്തെ അവിടുത്തെ വലിയ ഇവിടുത്തെ വലിയ തിരുമേനി എല്ലാവർക്കും അറിയാം ക്രിസ്മസ് തിരുമേനി. അദ്ദേഹം ഇത് വലിയൊരു വിശുദ്ധനാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയോ പാവങ്ങൾക്ക് വേണ്ടി ഈ എത്ര ഇപ്പൊ 100 വയസ്സിനടുക്കാറായി ഈ പ്രായത്തിൽ ഓടി നടന്ന് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഒക്കെ അദ്ദേഹം നടത്തുന്ന ആ ഒരു സംരംഭത്തെയൊക്കെ ശരിക്കും നമ്മളിത് മനസ്സിലാക്കേണ്ടതാണ്. മാർത്തോമാ മത്രാപ്പോലിസ നമ്മുടെ ഉപാസ തിരുവേനി എത്രയോ അവരുടെ റിയൽ സ്റ്റേറ്റാണ്, അവരൊക്കെ ശരിക്കും റിയൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയിലുള്ള ഏറ്റവും വലിയ പരിശുദ്ധി, ഏറ്റവും വലിയ ഒരു ഭക്തനങ്ങളൊക്കെ ഒരു വ്യക്തി നമ്മൾ തിരിച്ചറിയേണ്ടത് സഹപ്രവർത്തകരെ സ്നേഹിക്കുമ്പോഴാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സഹപ്രവർത്തകരെ സ്നേഹിക്കാൻ തോന്നുള്ളൂ. സഹപ്രവർത്തകരെ ചുമ്മാ പറയാനല്ല, സഹപ്രവർത്തകരെ അല്ലെങ്കിൽ കൂടെ താമസിക്കാൻ എവിടെ ആയിക്കോട്ടെ മറ്റുള്ളവരെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹിക്കാൻ ഒരു വ്യക്തിക്ക് തോന്നി ആത്മാർത്ഥമായിട്ട് നിരുപാധികമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളൊക്കെ പലരെയും സ്നേഹിക്കുന്നവർക്ക് പിന്നിൽ ഒരു നമുക്കറിയാം നമ്മുടെ പള്ളിയിൽ ഒരു പുതിയ വ്യക്തി വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് വളർക്കും. ഒരു പാപ്പോട്ടം വന്നു കഴിഞ്ഞാൽ അവനെ അവിടെ നിർത്തുമെന്ന് വലിയ ആഗ്രഹം നമുക്ക് തോന്നത്തില്ല. കാരണം സബ്സ്ക്രിപ്ഷൻ ഒന്നും അവന്റെ ഒരു കിട്ടത്തില്ല, ഡൊണേഷൻ കിട്ടത്തില്ല. ആ സമയത്ത് നല്ല ഒരു ജോലിയുള്ള ആളെ വന്നു നോക്കി അവരെല്ലാം പള്ളിക്കാരെല്ലാം പൊങ്ങിക്കൊണ്ട് നടക്കും അല്ലേ താല്പര്യമായിട്ട്. അല്ലെ ഞങ്ങളോടൊക്കെ ആൾക്കാർ വന്ന് പറയാം അച്ഛൻ അവിടെ പ്രത്യേക ശ്രദ്ധിക്കപ്പെടാം അയാളെ അല്ലേ. പക്ഷെ നമുക്കറിയാം എല്ലാവർക്കും എങ്ങനെ, പക്ഷെ അതൊന്നും നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ആ സ്നേഹത്തിന്റെ ക്രൈറ്റീരിയ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെ കൂട്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ഇന്നാളെ കൂട്ടുപിടിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാകും. അങ്ങനെ എവിടെയോ ഒരു 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 ലക്ഷ്യബോധമുണ്ട് നമുക്ക്. ആ ലക്ഷ്യബോധം ഉപേക്ഷിച്ചുകൊണ്ട് നഷ്ടം സ്വീകരിച്ചുകൊണ്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് പറയുന്നതാണ് ദൈവിക സ്നേഹം. എനിക്ക് ഒരാളുമായിട്ട് പരിചയപ്പെടുമ്പോൾ എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് ഞാൻ അയാളെ സ്നേഹിക്കാൻ അയാളോട്ട് എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാകുന്നു. പക്ഷെ ആ നഷ്ടത്തെക്കാൾ അപ്പുറം ഒരു വ്യക്തിയുടെ ഹൃദയത്തെ നേടുക എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ സാധിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. നമ്മളൊക്കെ ദൈവീകരാകാനായിട്ട് കഴിയും. അവിടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭക്തി എന്നൊക്കെ പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഇവിടെ കർത്താവ് യോഗനാഥിലേക്ക് നമ്മൾ ഓർപ്പിക്കുന്നതാണ് ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. ചിലർക്ക് പറഞ്ഞ രാത്രി കണ്ടപ്പോൾ ദൈവത്തെ കണ്ടത് എന്ത് കണ്ടെന്നാ പറയുന്നത്? ചുമ്മാ കഴിച്ചുകൊടുക്കുക. ചെലുദാവേലും പറഞ്ഞിട്ട് ഒത്തിരി മുതലുണ്ടാക്കിയിട്ട് പാപ്പക്കളന്റെ പിടിച്ചു പറിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കുക. ഞാൻ എപ്പോഴും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിട്ട് പറയുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്താലേ തെറ്റ, തിരുവരുവാർ ചെയ്താലും തെറ്റ, ആര് ചെയ്താലും തെറ്റ, മറ്റുള്ള അതാണ് ഇന്ന വ്യക്തി എന്നുള്ളതല്ല. അപ്പം അവള് ദൈവത്തെ കണ്ടതെന്നൊക്കെ പറഞ്ഞ ചുമ്മാ പറയുന്നതാണ്. ദൈവത്തെ കാണുക, ഒരു വ്യക്തി റിയലായിട്ട് ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകരോട് സ്നേഹിക്കാനും എന്റെ ഒരു പങ്ക് ഒരിക്കലും ഞാനൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ അവർക്ക് കൊടുക്കത്തക്കാവുന്നുള്ള ഒരു തലങ്ങളിലേക്ക് എന്റെ ബോധം ഉയർന്നെഴുന്നേറ്റുകയും മാത്രമല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും അവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനുള്ള ഒരു മനസ്സൊക്കെ എനിക്ക് രൂപപ്പെട്ടു വന്നു. അങ്ങനെ രൂപം ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ജീവിക്കുകയും ആ ഒരു ലക്ഷ്യബോധം വെച്ചുകൊണ്ടൊക്കെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തികഞ്ഞ ദൈവികരായിട്ട് വളരണ്ടക്കോണം നമുക്ക് സാധിക്കും. നമ്മുടെ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മളിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവന്റെ സ്നേഹം നമ്മൾ പറയുന്ന ദൈവം നമ്മൾ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മൾ തികഞ്ഞു വിരിക്കുന്നു. നമ്മുടെ കർത്താവായിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നവർ നിങ്ങളും സൽഗുണപൂർണ്ണനാവുക. അപ്പൊ കർത്താവ് പ്രതീക്ഷിക്കുന്നതാ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സൊക്കെ എടുക്കുകയും ഈ പഠനങ്ങളൊക്കെ നടക്കുമ്പോഴ് ഇത് പറയുന്ന പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും ശ്രദ്ധിച്ച് കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനിട വരട്ടെ. മറ്റുള്ളവരൊക്കെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ സ്നേഹിക്കുന്നവർ നമുക്ക് ആരോട് കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം സംസാരിക്കാം. പക്ഷെ എങ്കിൽ തന്നെയും അതിൽ കുറെ കൂടെ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും എന്നോട് ഇഷ്ടക്കേട് കാണിച്ചാൽ പിണങ്ങാതിരിക്കത്തക്കോണമുള്ള അല്ലെങ്കിൽ മിണ്ടാതിരിക്കത്തക്കോണമുള്ള ഒരു ആത്മാവിനെയൊക്കെ മാറ്റി അത് ബോധപൂർവ്വം ക്ഷമിക്കാനും ദൈവത്തിന് വേണ്ടി സ്നേഹിക്കാനും പിന്നെ ഒക്കെയുള്ള ഒരു ആത്മാവിൽ വളരാൻ നമ്മളെ ഈ ഒരു ചിന്തയൊക്കെ നേടയാക്കുന്നത് നല്ലതാണ്. നാം അവരിലും നമ്മളിൽ വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. നാം അവരിലും അവൻ നമ്മളിൽ വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ എന്നാൽ നമുക്ക് ലഭിച്ചു. അവൻ തന്റെ ആത്മാവിനെ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അവൻ തന്റെ ആത്മാവിനെ നമുക്ക് എത്ര നമുക്ക് തന്നത്, നമ്മള് മാമോദിസയിൽ കൂടി അല്ലെങ്കിൽ നമുക്ക് മാമോദിസ സഭയിൽ ചടങ്ങുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ദൈവാത്മാവിനെ ഇല്ലെന്നൊന്നും പറയാനൊക്കെ നമ്മളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അപ്പം അത് ദൈവത്തിന് ഇഷ്ടം, പക്ഷെ നമ്മൾ അതിനായിട്ട് ഒരുക്കുന്നുള്ളതാണ്. നമ്മൾ ചില കാണിക്കുന്ന ചില സംഗതികളിൽ കൂടെ മാമോദിസയോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ അതിനായിട്ട് നമ്മൾ ഒരുക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവത്തിന്റെ ആത്മാവാണ് പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ട സാക്ഷ്യം. അവിടെ പറയുന്ന പ്രധാന പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ട സാക്ഷ്യം പറയുന്നു. യോഹന്നാൻ സ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നു പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. നമുക്ക് അർത്ഥം ചൂട് നടന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പ്രധാന കുണമെന്ന ശിഷ്യനാണ്. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിൽ വസിക്കുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിൽ വസിക്കുന്നു. വെറുതെ എന്തെങ്കിലും ഒരു ചില ഒരു ക്രൈറ്റീരിയക്ക് വേണ്ടിയിട്ട് പറയാനുള്ളതല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാനുള്ളതാണ്. അങ്ങനെ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ നാം അറിഞ്ഞു വിശ്വസിച്ചു വരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവൻ. ഇവിടെ പിന്നെയും ഈ സ്നേഹത്തെ പറ്റി ഉള്ള ഒരു ചിന്ത തന്നെയാണ്. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാം ഇരിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയുന്നത് ന്യായത്തിന്റെ വിധി. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യപൂർവ്വം ഇരിക്കണമെങ്കിൽ നമുക്കൊന്നുണ്ടാവണം, നമുക്ക് സ്നേഹം, ആ സ്നേഹത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തൈന് വെച്ച് പോലെ ഇരിക്കും. തൈന് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ പോലും സാധിച്ചില്ല. എന്താ കാരണം? സഹോദരനെ കൊന്നവനാണ് കൈ. ഒരുപക്ഷെ നമ്മളൊന്നും ആരെ കൊല്ലത്തൊന്നുമില്ലായിരിക്കാം. എനിക്ക് തോന്നില്ല എന്നെ കേൾക്കുന്ന ആർക്കും, ഞാനും നമ്മളെ കേൾക്കുന്നവർ ആരും തന്നെ കത്തിയെടുത്ത് ആരെങ്കിലും കൂട്ടുന്നവരൊന്നും ആകുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെയും അല്പമൊക്കെ കത്തിയെടുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മുറിവ് വാക്കുകളിൽ കൂടി നോട്ടങ്ങളിൽ കൂടി ഒക്കെ നമ്മൾ ആരെ കേൾപ്പിച്ചിട്ടുണ്ട്, പ്രദൂഷണങ്ങളിൽ കൂടി കേൾപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അതൊക്കെ ഒരു കൊലപാതകം തന്നെ സംശയമുള്ളത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പശ്ചാത്തലിക്കുകയും അതൊന്നും അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു ആത്മാവിനെ നേടിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവുന്നത് വളരെ ആവശ്യമാണ്. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമായിട്ട് ദിവസം നിൽക്കണമെങ്കിൽ അങ്ങനൊരു ആത്മാവിനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഭയമുള്ളവൻ എന്തിനാ ഭയം? നമുക്ക് എപ്പോഴാണ് ഭയം വരുന്നത്? ഭയം വരുന്നത് നമുക്ക് തെറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ. ഭയമുണ്ട്. അപ്പം സ്നേഹിക്കുന്ന ശരിക്കും ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടുള്ളവന്, ദൈവത്തെ സ്നേഹിച്ചിട്ടുള്ളവന് ഒന്നിനെ ഭയക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം അവന് എവിടെയും ദൈവമുമ്പാകെ നിൽക്കാൻ തക്കവണ്ണം ധൈര്യമുണ്ട്. അതാണ് ആ ആശയത്തിൽ പറയുന്ന കാര്യം. അതുകൊണ്ട് ഒരു ദണ്ഡനത്തിന്റെയും ആവശ്യം അവന്റെ ജീവിതത്തിൽ വരുന്നില്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു വാക്യമാണ് 20-ാം വാക്യം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ കളിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഓർത്തോണം കേട്ടോ, നമ്മളൊക്കെ ഈ പറയുന്ന നമ്മളൊക്കെ എത്ര പേര് കള്ളന്മാരും കള്ളേരുവാന്നുള്ളത് ഈ വാക്യം ശരിക്കും ഒന്ന് ചിന്തിച്ചു പറയും അല്ലേ. ഞാൻ ദൈവത്തെ ചിലരുടെ വായിലെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സ്നേഹം ഒഴുകുക തേനൊഴുകുന്നത് പോലെ അല്ലേ. ഇതൊക്കെ പറയുകയും ചെയ്യും, അപ്പുറത്തിട്ട് പണിയാന്നല്ല. ഇനി ഒത്തിരി ഉദാഹരണമുണ്ട്, ഒരുപാട് ഉദാഹരണം നിങ്ങൾക്കൊക്കെ ഉണ്ട്. പറയുമ്പോൾ വലിയ ചക്രവാക്ക് പറയുകയും മുക്ക് നിന്നിട്ട് താങ്ങുകയും പണിയുകയും ചെയ്യാൻ വളരെ വിദഗ്ധരാണ് പല ആളുകളും ഒക്കെ. ചില ആളുകൾ ഇതിൽ പറയുന്നതിന്റെ അറ്റം നോക്കിയിരിക്കും തിരിക്കുന്ന കാറ്റാനായിട്ടില്ലേ. ചിന്തിക്കാനുള്ള ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പറയുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കണ്ട്. ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? ഇത് പറയുന്നത് കർത്താവിന്റെ കൂടെയാണ് യോഹന്നാനെ. കർത്താവിന്റെ കൂടെ നടന്ന അവനെ തൊട്ടറിഞ്ഞ് ദൈവമാണെന്ന് മനസ്സിലാക്കി യോഹന്നാൻ പറയുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ വലിയ ഭക്തനാണെന്നും ദൈവവിശ്വാസിയാണെന്നൊക്കെ പറയുമ്പോഴ് ഈ ഒരു വാക്യം ഒക്കെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും എന്റെ വിശ്വാസമൊക്കെ ദൈവത്തിൽ എത്രയോ അകലത്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുക. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. ഇതിന്റെ കൽപ്പന നമുക്ക് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ആഴമായിട്ടൊന്നും വലിയ ഡിസ്റ്റർബിയുടെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ലളിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ യോഹന്നാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ശരിക്കും ഈ ഒരു ലേഖനമൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് ഒരു സെൽഫായിട്ട് കുറ്റബോധമൊക്കെ ഉണ്ടാകുന്നത്. ദൈവമേ, ഞാനൊക്കെ എത്രമാത്രം മറ്റുള്ളവരുടെ ദേഷ്യവും പകയും ഒക്കെ ഹൃദയത്തിൽ വെച്ച് ജീവിക്കുമ്പോഴും എന്ത് കുർബാന കൊള്ളുന്നുണ്ട്, എത്രമാത്രം ആത്മീയ കാര്യങ്ങളൊക്കെ ഇടപെടുകയും നേതൃത്വത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെയോ ഞാൻ ദൈവത്തിൽ നടലുന്നു എന്നുള്ളത്, എന്റെ ശരീരം ദൈവത്തോട് അടുത്താണെങ്കിലും എന്റെ മനസ്സിങ്ങനെ ഓരോ ദിവസം അകന്നു അകലുന്നു എന്നുള്ളൊരു ചിന്ത നമ്മളെയൊക്കെ പലപ്പോഴും ഭരിക്കേണ്ടതാണ്. ഈ വാക്യമൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഏതായാലും എന്നെ കേൾക്കുന്ന എല്ലാവരും ഞാനും നിങ്ങളും നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മുറപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തലത്തിൽ മനസ്സിനെ രൂപപ്പെടുത്തിയെടുത്ത ആളുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവന്മാര്. അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥ നമുക്ക് ലഭിക്കണം എന്ന് ദൈവത്തിനിൽ പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ പ്രത്യേകിച്ച്
ഇന്നത്തെ ക്ലാസ് വളരെ നന്നായി. നമ്മള് പല ഭാഗമായി നമ്മുടെ ഭാവങ്ങളെ കുറിച്ച് നമുക്ക് ബോധവാനാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അച്ഛൻ പറഞ്ഞ പോലെ വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭാവങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത്. വളരെ നന്നായിരുന്നു ഇന്നത്തെ ക്ലാസ്. നാളെ ബുദ്ധന്റെ ക്ലാസ് ആയിരിക്കും 8-ാമത്തെ അധ്യായം. അത് മിക്കവാറും ലാസ്റ്റ് ക്ലാസ് ആകാനാണ് ചാൻസ്. അറിയല്ല, അച്ഛൻ ഒരു റിവിഷൻ പോലെ എടുക്കുമായിരിക്കും അത് കഴിഞ്ഞ്. അതുകൊണ്ട് നാളെ ക്ലാസ് എല്ലാരും അറ്റൻഡ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
ഞങ്ങളെല്ലാവരുടെ മേലും നമ്മൾ ചിന്തിച്ച കാര്യങ്ങളുടെ മേലും ഞങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ മേലും അതൊക്കെ ഞങ്ങളെ ചുറ്റി പ്രാവർത്തികമാക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും പ്രസ്ഥാനത്തിന്റെ മേലും സഹായിക്കുന്നവരുടെ മേലും നേതൃത്വം കൊടുക്കുന്നവരുടെ മേലും സംബന്ധിക്കുന്നവരുടെ മേലും എന്നെപ്പോഴും കൊണ്ടായിരിക്കുവാനാകണമേ.
Thank you.